ജീകരണത്തിൽ അനിന്യരായി വെളിപ്പെടുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഒടുവിൽ സഹോദരന്മാരെ, ദൈവ പ്രസാദം ലഭിക്കാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണം എന്ന് ഞങ്ങളോട് ഗ്രഹിച്ച പോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. ഞങ്ങൾ കർത്താവായ യേശുവിന്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും അരുത്. ഞങ്ങൾ നിങ്ങളോട് മുമ്പാകെ പറഞ്ഞതുപോലെ ഈ വകയ്ക്കൊക്കെയും പ്രതികാരം ചെയ്യുന്നവൻ കർത്താവല്ലോ. ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്ര വിളിച്ചതാകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെയല്ല തന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു. സഹോദര പ്രതിയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല. അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ മെക്കുതന്നെയിൽ എങ്ങുമുള്ള സഹോദരന്മാരോട് ഒക്കെയും അങ്ങനെ ആചരിച്ചും പോരുന്നുവല്ലോ. എന്നാൽ സഹോദരന്മാരെ അതിൽ നിങ്ങൾ അധികമായി വർദ്ധിച്ചു വരണമെന്ന് പുറത്തുള്ളവരോട് മര്യാദയായി നടപ്പാനും ഒന്നിനും മുട്ടില്ലാതിരിപ്പാനും വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങി പാർപ്പാനും സ്വന്തം കാര്യം നോക്കുവാനും സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നണം എന്ന് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. സഹോദരന്മാരെ നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനെ ശേഷിക്കുന്നവരായി നാം നിദ്ര കൊള്ളുന്നവർക്ക് മുമ്പാകെയല്ല എന്ന് ഞാൻ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനമൊക്കെയും അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുകയും സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളോട് എഴുതിയറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവൻ സമാധാനം എന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവ വേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. അവർക്ക് തെറ്റുചെയ്യാനാവതുമല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുട്ടിനുമുള്ളവരല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായിരിക്കാം. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങട്ടെ, മദ്യപിക്കുന്നവൻ രാത്രിയിൽ മദ്യപിക്കട്ടെ. മദ്യപിക്കുന്നു നാമോ പകലുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധത്തോടെ ഇരിക്കുക. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നതാകിയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയ വർധന വരുത്തിയും പോരുവിൻ. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിക്കും. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കും, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കുവിൻ, തമ്മിൽ എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കും, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തു യേശുവിന്റെ ദൈവേഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ, സകലവിധ ദോഷവും വിട്ടകലുവീൻ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവ് പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെട്ടു വെക്കോണമാവുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. സഹോദരന്മാരെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സകല സഹോദരന്മാരെയും വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുവീൻ. കർത്താവാണ സഹോദരന്മാരൊക്കെയും ഈ ലേഖനം വായിച്ച് കേൾപ്പിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. പൗലോസും സീലനോസും തിമോത്തിയോസും പിതാവായ ദൈവത്തിലും കർത്താവായ യേശു ക്രിസ്തുവിനുമുള്ള തെസലോനിക്ക സഭയ്ക്ക് എഴുതുന്നത് പിതാവായ ദൈവത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. സഹോദരന്മാരെ, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ച് ആളാം പ്രതി നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യം സ്നേഹം തരികയും വരികയാൽ ഞങ്ങൾ യോഗ്യമാവണ്ണം ദൈവത്തിന് എപ്പോഴും നിങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്യുവാൻ കടമ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം ഞങ്ങൾ ദൈവത്തിന്റെ സഭകളിൽ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നു. അത് നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരാക്കി എണ്ണും എന്നങ്ങനെ ദൈവത്തിന്റെ നീതിയിലുള്ള വിധിക്ക് അടയാളമാകുന്നു. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി. ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. ആ നാളിൽ അവൻ തന്റെ വിശ്വസ്തന്മാരിൽ മഹത്വപ്പെടേണ്ടതിന് വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിന് ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയമായ വിഷയം ആകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ ബലവത്വത്തോടുകൂടിയുള്ള മഹത്വവും ഇട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ ദൈവത്തിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും കൃപയാൽ നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമം നിങ്ങളിലും നിങ്ങൾ അവനിലും മഹത്വപ്പെടേണ്ടതിന് നിങ്ങൾ നമ്മുടെ ദൈവവും നിങ്ങളെ തന്റെ വിളിക്ക് യോഗ്യരായി എന്നീ സൽഗുണത്തിലുള്ള സകല താല്പര്യവും വിശ്വാസത്തിന്റെ പ്രവൃത്തിയും ശക്തിയോടെ പൂർണ്ണമാക്കി തരണമെന്ന് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നു. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത് കർത്താവിന്റെ നാളെടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങളെ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന് ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിലിളകയും ഞെട്ടിപ്പോവുകയും വരുത്. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസ ത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മ മൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദേവാലയത്തിൽ ഇരുന്നുകൊണ്ട് ദൈവം എന്ന് നടിച്ച് ദൈവം എന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാനിത് നിങ്ങളോട് പറഞ്ഞു എന്ന് ഓർക്കുന്നുവല്ലയോ. അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോവുക മാത്രം വേണം. അപ്പോൾ അധർമ്മ മൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഉടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അധർമ്മ മൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളുകയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ബോഷ്കർ വിശ്വസിക്കുന്നവർ വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യ മുതലാത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കുമായി തിരഞ്ഞെടുത്തതുകൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടമ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷിച്ചു വിളിച്ചത്. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തരുന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താനും നമ്മെ സ്നേഹിച്ച് നിത്യ ആശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലെ നൽകിയിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. ദൈവമേ എനിക്ക് വ്യക്തമാകുന്നു പറയുമോ?
പിതാവിനും പുത്രനും പരിശുദ്ധരോഹായിക്കും സ്തുതി ആദൂതരനേകം തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഓശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നുവരാരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങൾ സ്തുതി. പ്രിയ ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്തോസ്റ്റ് ഭദ്രാസുരത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ ആത്മീയ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹീതമായി പ്രഭാതം വീണ്ടും കർത്തൃസന്നിധിയിലായിരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനും നമുക്ക് ആയുസ്സിനെയും ആരോഗ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ നന്ദിയോടെ മഹത്വപ്പെടുത്താം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭയത്തോടും ദൈവാശ്രയ ബോധത്തോടും ഈ ശുശ്രൂഷയുടെ ഭാഗമാകാൻ ദൈവമേ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് ആമുഖമായി ദൈവസന്നിധിയിൽ അപേക്ഷിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും ഇതിന് നേതൃത്വം നൽകുകയും ചില പിതാക്കന്മാരെ വളരെ സ്നേഹാദരോടുകൂടി ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കാൻ നല്ല വന്ദ്യ വൈദിക ശ്രേഷ്ഠയും പ്രത്യേകാൽ വന്ദ്യ മാമനച്ചൻ, വന്ദ്യ ഡോക്ടർ വി സി വർഗീസച്ചൻ, വന്ദ്യ ഐസക് വി പ്രകാശച്ചൻ, എല്ലാ വൈദികരെയും, വന്ദ്യ ബിജോയി അച്ഛൻ, എല്ലാ വൈദികരെയും ഈ ധന്യവാദ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് വന്ദ്യ തമ്പാനച്ചനാണ്. എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട തമ്പാനച്ചനെയും വളരെ സ്നേഹാദരോടുകൂടി അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. നമ്മുടെ അപേക്ഷകളും പ്രാർത്ഥനയും കർത്തൃ സന്നിധിയിൽ സ്വീകാര്യ യോഗ്യമായി തീരുവാൻ ദൈവമേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സുവിശേഷ ഗീതങ്ങളിലെ 120-ാമത്തെ ഗീതം ദൈവം സമർപ്പിക്കുകയാണ്. സുവിശേഷ ഗീതങ്ങളിലെ 120-ാമത്തെ ഗീതം. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനെ, തിരുനാമം ഉയർന്നിടട്ടെ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനെ, തിരുനാമമുയർന്നിടട്ടെ. തീർന്നിടണമേ പ്രിയനെ, തിരുനാമമുയർന്നിടട്ടെ. എല്ലാ അങ്ങേ മഹത്വത്തിനായി സ്നേഹത്തിലൂടെ എല്ലാം കാണുവാ, സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാ. എന്നിൽ നിൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജസാലന്നെ നിറയ്ക്കണമേ. എന്നിൽ നിൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജസാലന്നെ നിറയ്ക്കണമേ. എല്ലാ അങ്ങേ മഹത്വത്തിനായി, എല്ലാ അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനെ, തിരുനാമമുയർന്നിടട്ടെ. എല്ലാ അങ്ങേ മഹത്വത്തിനായി ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാ, ആത്മാ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാ. ആത്മനായക നിരന്തരമാ, എന്നിലാത്മദാനങ്ങൾ പകരണമേ. ആത്മനായക നിരന്തരമാ, എന്നിലാത്മദാനങ്ങൾ പകരണമേ. എല്ലാ അങ്ങേ മഹത്വത്തിനായി, എല്ലാ അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനെ, തിരുനാമമുയർന്നിടട്ടെ. എല്ലാ അങ്ങേ മഹത്വത്തിനായി നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ. ഭൂമിൽ ഞങ്ങൾക്കല്ല വാനവനെ, അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ. ഭൂവിൽ ഞങ്ങൾക്കല്ല വാനവനെ,
അങ്ങേ വാഴിനായി മാത്രം തീരണമേ എല്ലാ അങ്ങേ മഹത്വത്തിനായി എല്ലാ അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നി േണമേ പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ എല്ലാ അങ്ങേ മഹത്വത്തിനാ വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വർദ്ധിരിച്ച നിന്ദനം നിന്റെ പൊന്നുനാമ മഹത്വത്തിന ദീനം ശോഭിപ്പാൻ കൃപ നൽകണമേ നിന്റെ പൊന്നുനാമമഹത്വത്തിന ദീനം ശോഭിപ്പാൻ കൃപ നൽകണമേ എല്ലാം അങ്ങേ മഹത്വത്തിന എല്ലാ അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ തീർന്നിടണമേ പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധരുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദേവൻതമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉശാന, ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യേണ്ടത്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, തന്നവില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യേണ്ടതേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മെസ്സിയ രാജാവേ നിനക്ക് സ്തുതി പാറിക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അസുഖം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ഇനിയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടാൽ രാജ്യവും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ കർത്താവ് യേശുമിശ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യ മുഹൂർത്തമറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും ദൈവനമ്പുരാനോട് നീ അപേക്ഷിച്ചുള്ളണമേ. ആമീൻ.
ബാറക്കുമോ, തന്റെ വിശദ്രൂഹായാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചവനായി അനുഗ്രഹങ്ങളുള്ളവനും എല്ലാ ആശ്വാസവും നൽകുന്നവനുമായ ദൈവമേ, ഈ നാവുകളുടെ സാദൃശ്യത്തിൽ വിശുദ്ധ സ്ലീഹന്മാരുടെ മേൽ നിന്റെ പരിശുദ്ധ ആവശ്യ നേരത്തിൽ നിന്റെ തിരുമ്പ പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ നിൽക്കേണ്ടതിനെ ഞങ്ങൾ യോഗ്യരാക്കി തീർക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. മനുഷ്യരെ സ്നേഹിക്കുന്നവനായ കർത്താവെ, നിന്റെ വിശുദ്ധരൂഹയുടെ കൃപ ഞങ്ങൾക്ക് നീ പറഞ്ഞയച്ച് അവനാൽ ആത്മാവിന്റെ ശരീരത്തിന്റെ സകല മലിനതകളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ ആത്മീയമുറ പ്രകാരം നടന്നുകൊണ്ട് ആത്മീയ നടപടിയിലേക്ക് തിരിയുമാറാകണമേ. ശരീരത്തിന്റെ മോഹങ്ങളെ ഞങ്ങൾ നിവർത്തിക്കാതെ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ദിവസങ്ങളിലും വിശുദ്ധിയിലും നീതിയിലും നിന്നെ ശുശ്രൂഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ലോവേ, സ്തുതിയും ബഹുമാനവും നിനക്ക് യോഗ്യമാകുന്നു. കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. എന്റെ കർത്താവേ, എന്നെ നീ വിശുദ്ധീകരിച്ച് നിന്റെ മനോഗുണത്താൽ ഞങ്ങളുടെ കുറ്റങ്ങളെ നീ ക്ഷമിക്കണമേ. എന്റെ കർത്താവെ, അനുഗ്രഹങ്ങൾക്കും പാപമോചനത്തിനും ഞങ്ങളെ യോഗ്യന്മാരാക്കണമേ. കർത്താവെ, അശുദ്ധിയുള്ള സ്മരണകളെയും നിന്ദ്യമായ വിചാരങ്ങളെയും
ഞങ്ങൾ നിന്ന് നീക്കണമേ. കർത്താവെ, സാത്താന്റെ ചതിവുകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. എന്റെ കർത്താവെ, ഞാൻ നിനക്കുള്ളവനാകുവാനും നിന്റെ ഇഷ്ടത്തിന് ഞാൻ യോഗ്യനാകുവാനും എനിക്ക് കൃപ നൽകണമേ. കർത്താവെ, ജീവന്റെ തുറമുഖത്തേക്ക് എന്നെ അടുപ്പിക്കണമേ. കർത്താവെ, അനുതാമുള്ള ഹൃദയം എനിക്ക് തരണമേ. കർത്താവെ, താഴ്മയോടും ക്ഷമയോടും കൂടിയുള്ള വിചാരവും നിനക്ക് ഇഷ്ടമുള്ളവക്കെ എനിക്ക് തരണമേ. എന്റെ കർത്താവെ, നിന്റെ അനുഗ്രഹങ്ങളുടെ ബോധം പോലെ എന്റെ ജീവന്റെ രക്ഷയ്ക്ക് നല്ലതായിട്ടുള്ളതൊക്കെയും എനിക്ക് തരണമേ. എന്റെ കർത്താവെ, അറിവ് ജ്ഞാനവും ക്ഷമയോടുകൂടി വിചാരവും എനിക്ക് നൽകണമേ. കർത്താവെ, വ്യർത്ഥമായ വിചാരം എന്നിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിന്നോടുള്ള ഭയവും ഭക്തിയും കരുണയും സ്നേഹവും സഹോദര പ്രീതിയും എനിക്ക് പരിപൂർണമാക്കണമേ.
ത്രിയേക ദൈവത്തിന്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, വീണ്ടും ഈ അനുഗ്രഹീതമായ പ്രഭാതത്തിൽ നമുക്ക് സംഗമിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കി തീർത്തു. നാം ആയിരിക്കുന്നിടത്ത് ഭക്തിയോടും ദൈവവിശുദ്ധിയോടുമൊക്കെ ഇതിൽ സംബന്ധിക്കുവാൻ നമ്മളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഓരോ നിമിഷവും വളരെ അനുഗ്രഹീതമായി തമ്പുരാൻ നമ്മളെ നടത്തുന്നു, നയിക്കുന്നു. പ്രയാസങ്ങളും നൊമ്പരങ്ങളും അനുനിമിഷം നമ്മളെ വ്യാപരിക്കുന്നുണ്ടെങ്കിലും അവരെങ്കിലും വിടറി വീഴാതെ ഓരോ നിമിഷവും തന്റെ ബലമുള്ള ഭുജങ്ങളിൽ സ്വർഗത്തിലെ അപ്പൻ നമ്മളെ താങ്ങുന്ന ആ വലിയ സ്നേഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ലഭ്യമാകുന്ന ദിനങ്ങൾ സമയങ്ങളൊക്കെയും ദൈവത്തെ സ്തുതിക്കുന്നതാണ് ജീവിതത്തിന്റെ ഏറ്റവും അനുകരണീയമായ നിമിഷം എന്നുള്ള ചിന്ത നമ്മളെ കൂടുതൽ കർത്തൃ സന്നിധിയിൽ അടുത്തു വരുവാൻ ഇടയാക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നുവെന്ന് അറിവിൻ അവൻ വിളിക്കുമ്പോൾ യഹോവ കേൾക്കും. നിരന്തരം ദൈവത്തിന്റെ ഭക്തന്മാരായി ഭക്തകളായി ജീവിപ്പാൻ നമുക്കിടയാകണം. ഈ ലോകം പലപ്പോഴും ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് നമ്മളെ വേർതിരിക്കത്തക്കവണ്ണമുള്ള സാധ്യതകൾ അനവധിയാണ്. അത് രോഗത്തിന്റെ തലത്തിലാണെങ്കിലും ശാരീരിക അസ്വാസ്ഥ്യങ്ങളുടെ രൂപത്തിലാണെങ്കിലും മറ്റ് പ്രലോഭനങ്ങളുടെ രൂപത്തിലാണെങ്കിലും അങ്ങനെ പല വിധത്തിൽ നമ്മെ അകറ്റാനായിട്ട് ശ്രമിക്കുമ്പോഴും നമുക്ക് ആ ഒരു ദൈവസന്നിധിയിലുള്ള അടുപ്പവും ആഴമായ സ്നേഹ സമർപ്പണങ്ങളൊക്കെ ഈ പ്രതിബന്ധങ്ങളിൽ തട്ടിവീഴാതെ ഇടറി വീഴാതെ ദൈവത്തോടുള്ള ബന്ധത്തിൽ ആഴമായി നിലനിൽക്കുവാൻ നമ്മളെ ശക്തീകരിക്കുന്നു. അതിനായിട്ട് ഈ കൂട്ടായ്മകളൊക്കെ മുഖാന്തരമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പമ്പാൻ വർഗീസച്ചന. ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ ഭദ്രാസനത്തിലെ സീനിയർ വൈദികരിൽ ഒരാളാണ് പ്രിയപ്പെട്ട തമ്പാനച്ചൻ. ഡാലസ് സെന്റ് മേരീസ് പള്ളിയുടെ വികാരിയായിട്ട് അച്ഛന് സേവനമനുഷ്ഠിക്കുന്നു. സഭയുടെ വിവിധ തലങ്ങളിലും അച്ഛൻ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നു. അച്ഛന്റെ സേവനവും അച്ഛന്റെ ആത്മാർത്ഥമായ ശുശ്രൂഷയും ഈ ഭദ്രാസനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. അച്ഛന് ഈ സമയത്ത് വിളിച്ചാലും മടികൂടാതെ അച്ഛന്റെ സാന്നിധ്യം ഈ പ്രാർത്ഥനയിലുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട തമ്പാൻ വർഗീസ് അച്ഛനെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ബഹുമാനപ്പെട്ട ഐസക് അച്ഛൻ പാടും. അതിനുശേഷം പ്രിയപ്പെട്ട തമ്പാൻ അച്ഛൻ തിരുവചന ധ്യാനം നിർവഹിക്കുന്നതാണ്.
ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ എന്ന ആരംഭിക്കുന്ന ഗീതം സുപരിചിതമാണ്. അതാത് സ്ഥലങ്ങളിൽ ഇടുന്നുകൊണ്ട് മ്യൂട്ട് ചെയ്തതിനു ശേഷം എല്ലാവർക്കും ഇതിനകത്ത് പാടാവുന്നതാണ്.
ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാലവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹാരൻ, തൻ ജീവനാലെന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹാരൻ, തൻ ജീവനാലെന്നെയും വീണ്ടെടുത്തു. താഴ്ചയിലെനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. എന്റെ കണ്ണൂനി പൊൻകരത്താൽ, തുടിക്കുന്ന മനം സ്വർഗ സന്തോഷത്താൽ. തുടച്ചെന്റെ കണ്ണൂനി പൊൻകരത്താൽ, തുടിക്കുന്ന മനം സ്വർഗ സന്തോഷത്താൽ. തര കാണാതാഴി വലയുവോരേ, കരുണയെ കാംക്ഷിക്കും മൃതപ്രായരേ വരികവൻ ചാരത്തു ബന്ധിതരേ തരുമവൻ കൃപ മനശാന്തിയതും വരികവൻ ചാരത്തു ബന്ധിതരേ തരുമവൻ കൃപ മനശാന്തിയതും ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ നാവിനാലവനെ നാം ഘോഷിക്കാം അവനത്രേ എൻ പാപഹാരൻ തൻ ജീവനാലെന്നെയും വീണ്ടെടുത്തു അവനത്രേ എൻ പാപഹാരൻ തൻ ജീവനാലെന്നെയും വീണ്ടെടുത്തു നമുക്കു മുൻ ചെന്നതാം വിശുദ്ധന്മാരാ അലംകൃതമായ തിരുവചനം അനുദിനം തരുമവൻ പുതുശക്തിയാൽ അനുഭവിക്കും അതിസന്തോഷത്താൽ അനുദിനം തരുമവൻ പുതുശക്തിയാൽ അനുഭവിക്കും അതിസന്തോഷത്താൽ ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ നാവിനാലവനെ നാം ഘോഷിക്കാം അവനത്രേ എൻ പാപഹാരൻ തൻ ജീവനാലെന്നെയും വീണ്ടെടുത്തു അവനത്രേ എൻ പാപഹാരൻ തൻ ജീവനാലെന്നെയും വീണ്ടെടുത്തു
തിരുവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട തപാൻ വർഗീസത്തിനെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
താങ്ക് യു രാജശക്തൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ ഏറ്റവും ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, പ്രത്യേകിച്ച് രാജേഷ്ഠൻ, ഐസകച്ചൻ, ഭാമനച്ചൻ, സിസി വർഗീസച്ചൻ, മറ്റ് ഈ പ്രാർത്ഥന സംഗമത്തിൽ സംബന്ധിക്കുകയും ഇതിനെ അനുഗ്രഹപൂർണമാക്കുകയും പ്രാർത്ഥനയോടെ ഇതിനെ നയിക്കുകയും ചെയ്യുന്ന വന്ദ്യരായ വൈദിക സഹോദരങ്ങളെ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കുകാരാകുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധാതൃത്വത്തിന്റെ ഏറ്റവും ധന്യമായ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം ഞാൻ ആശംസിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം ദൈവം നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക എന്ന സങ്കീർത്തന വചനത്തിൽ വളരെ പ്രസക്തിയുള്ള ഓരോ ദിവസവും ഓരോ നിമിഷവുമാണ് നമ്മുടെ ജീവിതത്തിൽ നാം ഇന്ന് പിന്നിടുന്നത്. ഓരോ ദിവസവും ദൈവം തരുന്ന ദാനമാണ് എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഈ പ്രാർത്ഥനാ സംഗമത്തിലൂടെ പ്രത്യേകിച്ച് നമ്മുടെ ഭദ്രാസനം അനേകർക്ക് സാന്ത്വനവും സമാശ്വാസവും സൗഖ്യവുമായി ആഴ്ചയിലൊരിക്കലെങ്കിലും വളരെ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു എന്നുള്ളത് വളരെ ശ്ലാഘനീയമാണ്. അതിന് നേതൃത്വം നൽകുന്ന അഭിമന്യ തിരുമേനിയെയും വൈദിക സഹോദരങ്ങളെയും മറ്റ് പ്രവർത്തകരെയും ഞാൻ വളരെ ആദരപൂർവം തന്റെ ആശംസകൾ പ്രാർത്ഥനകൾ ഈ സമയത്ത് അറിയിക്കുന്നു. നാം കടന്നുപോകുന്ന കാലഘട്ടം വളരെയേറെ പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞതാണെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ലല്ലോ. ലോകരാഷ്ട്രങ്ങളിലായാലും പരിശുദ്ധ സഭയിലായാലും സമൂഹങ്ങളുടെ കാര്യങ്ങളിലായാലും വളരെയേറെ വിഷമതകളും പ്രയാസങ്ങളും നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ലോകമാസകലം പടർന്നു പിടിച്ച് മനുഷ്യനെ പ്രതിസന്ധിയിലും ആകുലതയിലും ഉത്കണ്ഠയിലും നിരാശയുടെ മുൾമുനയിൽ നിർത്തുന്ന COVID-19 പാൻഡമിക്കിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവത്തിൽ എത്രമാത്രം പ്രത്യാശയുടെ അനുഭവം നമുക്ക് വർദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ട കാലഘട്ടമാണ്. കഴിഞ്ഞ 7-8 മാസമായി നമ്മൾ മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു ഒറ്റപ്പെടലും ഒരു സാമൂഹ്യമായ പ്രതിസന്ധിയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. രോഗം മാത്രമല്ല, അതിനോടനുബന്ധമായിട്ട് പല കാര്യങ്ങളിലും നമ്മൾ വളരെയേറെ വിഷമഘട്ടത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഒരുമിച്ച് കൂടുവാനോ പരസ്പരം കാണുവാനോ പരസ്പരം ഒന്ന് ആലിംഗനം ചെയ്യുവാനോ ഹസ്തദാനം ചെയ്യുവാനോ നമ്മൾ മുൻപ് അനുഭവിച്ചിരുന്ന കൂടിവരവും കൂട്ടായ്മകളും പങ്കുവയ്ക്കലും ഒക്കെ നമുക്ക് അനുവർത്തിക്കുവാനോ സാധിക്കാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുക. ഇനി എന്നാണ് ഇത് കഴിഞ്ഞു പോകുക? ഇനി എന്ന് നമുക്കൊരു പുതിയ പ്രത്യാശയുടെ ദിവസം അല്ലെങ്കിൽ സന്തോഷത്തിന്റെ ദിനം ഉണ്ടാകും എന്നൊക്കെ നാം എപ്പോഴും ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണല്ലോ. ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും സമർപ്പിക്കുക മാത്രമാണ് അതിന് ആത്യന്തികമായ ഒരു പരിഹാര മാർഗം എന്ന് ഞാൻ പറയാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം. നമ്മുടെ കർത്താവിന്റെ തിരുമാർവിൽ നമുക്ക് ചാഞ്ഞ് ആശ്വസിപ്പാനായിട്ടിടയാകട്ടെ. ഈ പ്രാർത്ഥനാ സംഗമത്തിൽ വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ പങ്കെടുക്കുന്നത്. ചില ആളുകളെങ്കിലും എന്നോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് എന്ന്. മറ്റ് തിരക്കുകളും പല കാര്യങ്ങൾ കൊണ്ട് അതിന് സാധിക്കാതെ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട രാജേഷച്ചൻ എന്നെ നിർബന്ധിക്കാറുണ്ട്. ഇന്ന് അപ്രകാരം ഒരു അവസരം ദൈവം തമ്പുരാൻ ഒരുക്കി തന്നു. അതിന് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇന്ന് കടന്നു പോകുന്ന കാലഘട്ടത്തിന്റെ പ്രത്യേകത എത്ര പറഞ്ഞാലും അത് തീരാൻ കഴിയാത്ത വിധത്തിലുള്ള സങ്കീർണമായ ഒരു ചുറ്റുപാടാണ്. സഭ ഇന്ന് സമൂഹത്തിൽ വളരെയേറെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്വന്തം സഹോദരങ്ങളാൽ തള്ളപ്പെടുന്ന, തള്ളിപ്പറയപ്പെടുന്ന, തിരസ്കരിക്കപ്പെടുന്ന, അപമാനിക്കപ്പെടുന്ന ഒരു കാലഘട്ടം. പിതാക്കന്മാർ യാതൊരു കാരണവും കൂടാതെ പഴിയേൽക്കുന്ന ഒരു കാലഘട്ടം. നമുക്ക് എത്രമാത്രം ഇന്ന് ദൈവത്തിലുള്ള പ്രത്യാശയും ആശ്രയവും ആവശ്യമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടം. രാഷ്ട്രീയ ചുറ്റുപാടുകളും മറിച്ചല്ല, എവിടെ നോക്കിയാലും എന്തോ എന്തിന്റെയോ കുറവ് എവിടെയൊക്കെയോ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രത്യേക ചുറ്റുപാട്. എന്താണ് ഇതിന്റെ പരിഹാര മാർഗം എന്നുള്ളത് ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മറ്റൊന്നുമല്ല, ദൈവത്തിലുള്ള ആശ്രയം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു, ദൈവത്തിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മൾ ലോകത്തിന്റെ പിറകെ ലോകത്തിന്റെ മായാമോഹങ്ങളിലും അല്ലെങ്കിൽ ലോകത്തിന്റെ പല അനുഭവങ്ങളിലും നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അതിനോട് ചേർന്ന് ഇഴുകിച്ചേർന്ന് ജീവിതം നയിക്കുന്നു എന്നുള്ളത് നാം സമ്മതിച്ചേ മതിയാവും. നാം വളരെയേറെ ദൈവത്തിൽ നകന്നു പോയിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ദൈവത്തിൽ ശരണപ്പെടുന്ന, നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ദൈവ വേദവചനം യെശയ്യാ പ്രവചനം 37 അധ്യായത്തിന്റെ 4 വാക്യം അതിന്റെ അവസാന ഭാഗമാണ്. യെശയ്യാ പ്രവചനം 37 അധ്യായം 4 വാക്യത്തിന്റെ അവസാന ഭാഗമാണ്. എന്നാൽ ആ വാക്യം മുഴുവൻ വായിക്കുകയാണ്. ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ റബ്ഷാക്കയെ അവന്റെ യജമാനനായ അശൂർ രാജാവ് അയച്ചു പറയിക്കുന്ന വാക്ക് നിന്റെ ദൈവമായ യഹോവ കേട്ടിരിക്കുന്ന വാക്കിന് പ്രതികാരം ചെയ്യും. ആകയാൽ ഇനിയും ശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം കഴിക്കണമേ. അവസാനത്തെ ആ ഒരു വാചകമാണ് ഞാൻ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആകയാൽ ഇനിയും ശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം കഴിക്കണമേ. Therefore, lift up your prayer for the remnant that is left. അതുകൊണ്ട് ശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, പക്ഷവാദം കഴിക്കുവാൻ, മധ്യസ്ഥത ഇണയ്ക്കുവാൻ എന്നെയും നിങ്ങളെയും പ്രവാചകൻ ക്ഷണിക്കുകയാണ്. പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോയി, പലതും നമ്മുടെ കൈവിട്ടു പോയി, പലതും കൈമോശം വന്നുപോയി. നാം അതിനെക്കുറിച്ച് വിലപിക്കാറുണ്ട്, സങ്കടപ്പെടാറുണ്ട്, ദുഃഖിക്കാറുണ്ട്. പക്ഷേ പ്രത്യാശ നൽകുന്ന അതിന്റെ മറുവശമാണ് ഇനിയും ശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി, ശേഷിപ്പിന് വേണ്ടി പക്ഷവാദം കഴിക്കുക, മധ്യസ്ഥത അണയ്ക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതുകൊണ്ട് എന്നെ നിങ്ങളെയും ദൈവനമ്പരാൻ ഏൽപ്പിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വവും ചുമതലയുമാണ് ഇനിയും ശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മധ്യസ്ഥത അണയ്ക്കുക എന്നുള്ളത്. ഏതാണ്ട് BC 720-21 കാലഘട്ടത്തിലാണ് ഇസ്രായേലിന്റെ തലസ്ഥാനമായിരുന്ന ശമരിയ അസീറിയൻ ആർമി പിടിച്ചെടുക്കുന്നത്. അസീറിയ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ അതിന് അശൂർ എന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അസീറിയൻ ഏതാണ്ട് പൂർണമായും ഇസ്രായേലിനെ കീഴടക്കിയ ഒരു കാലഘട്ടമാണത്. അവര് അവിടെ നിന്ന് അവിടെയുള്ള പൗരന്മാരെയൊക്കെയും പിടിച്ചുകൊണ്ടുപോയി, ഇസ്രായേൽ മക്കളെ മിക്കവാറും പിടിച്ചുകൊണ്ടുപോയി അവർ ബന്ദികളാക്കി പ്രവാസികളായിട്ട് കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടം. ഇസ്രായേൽ ഗോത്രങ്ങളിൽ 12-10 സമരിയ തലസ്ഥാനമാക്കി രൂപീകരിക്കപ്പെട്ടിരുന്ന നോർത്തേൺ കിങ്ഡം അല്ലെങ്കിൽ ഇസ്രായേൽ എന്നും ശേഷിക്കുന്ന രണ്ട് ഗോത്രങ്ങൾ, അതായത് യഹൂദയും ബെന്യാമീനും ഉൾപ്പെടുന്ന രണ്ട് ഗോത്രങ്ങൾ, യഹൂദ എന്ന സതേൺ കിങ്ഡം, അതിന്റെ തലസ്ഥാനം യെരുശലേമും, അങ്ങനെ ശലോമോൻ രാജാവിന് ശേഷം ഇസ്രായേൽ രണ്ടായിട്ട് പിരിയുകയും അങ്ങനെ വിഭജിച്ച് ഇസ്രായേലിന്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങിയ ഒരു കാലഘട്ടമാണ്. ഇവിടെയാണ് അസീറിയൻസ് അവരെ ആക്രമിച്ച് കീഴടക്കി ജനങ്ങളെ പ്രവാസികളായിട്ട് പിടിച്ചുകൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ അടിമകളായിട്ട് പിടിച്ചുകൊണ്ടുപോകുന്നത്. എന്നാൽ ഈ 10 ഗോത്രങ്ങൾ ഉൾപ്പെടുന്ന വടക്കൻ സാമ്രാജ്യമായ ഇസ്രായേലിനെ കീഴടക്കുകയും ജനങ്ങളെ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്ത അസീറിയൻസിന് യഹൂദ, അതായത് യെരുശലേം തലസ്ഥാനമായിട്ട് രൂപീകരിക്കപ്പെട്ടിരുന്ന യഹൂദയെ കാര്യമായിട്ടൊന്നും ചെയ്യുവാനായിട്ട് സാധിച്ചില്ല. കാരണം വളരെ ഉറപ്പുള്ള ഒരു പട്ടണവും വളരെ ദൈവഭക്തിയുള്ള രാജാക്കന്മാരും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അഹാബിന്റെയും ഹിസ്കിയാവിന്റെയും കാലഘട്ടമാണ്. രാഷ്ട്രീയമായും സാമ്പത്തികമായും ഒക്കെ ഉറപ്പുള്ള ഒരവസ്ഥയിൽ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ യഹൂദ രാജ്യം എത്തിപ്പെട്ടത്. എന്നാലും അസീറിയയ്ക്ക് യഹൂദ എല്ലാ വർഷവും കപ്പം കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഈ രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഞാൻ പറയുന്നത്. ഇസ്രായേലിൽ നിന്ന് അനേകം ആളുകളെ അടിമകളാക്കിക്കൊണ്ടുപോയി, എന്നാൽ യഹൂദായിൽ നിന്ന് കാര്യമായിട്ട് ആരെയും പിടിച്ചുകൊണ്ടുപോകുവാൻ സാധിച്ചില്ല, കാര്യമായിട്ട് ആക്രമിച്ച് കീഴടക്കുവാൻ സാധിച്ചില്ല. അവിടെ ആഹാസും അദ്ദേഹത്തിന്റെ മകനായ ഹിസ്കിയാവും, അങ്ങനെ രണ്ട് രാജാക്കന്മാരുടെ കാലഘട്ടമാണ് പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. ഉറപ്പുള്ള ഒരു രാജ്യം, വളരെ കോട്ടകൊത്തളങ്ങളുള്ള ഒരു രാജ്യം, അതുപോലെ തന്നെ ദൈവഭക്തരായിട്ടുള്ള രാജാക്കന്മാർ, ഇതായിരുന്നു യഹൂദായുടെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്നാലും അസീറിയൻസിന് കപ്പം കൊടുക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ ഹിസ്കിയാവിന്റെ കാലത്ത് രാജ്യത്ത് മതപരമായ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടായതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒത്തിരി ഒത്തിരി അഴിച്ചുപണികൾ രാജ്യത്തെ വിഗ്രഹാരാധനയ്ക്ക് അറുതി വരുത്തുന്നു. വിഗ്രഹ പ്രതിഷ്ഠകളെല്ലാം തകർത്ത് തച്ചുടച്ച് ഫെലിസ്തർ കൈയടക്കി വെച്ചിരുന്ന പല പ്രവിശ്യകളും ഹിസ്കിയാവ് ആഹാസും ആഹാസിന്റെ അവസാന കാലഘട്ടത്തിലും ഹിസ്കിയാവിന്റെ ആദ്യ കാലഘട്ടത്തിലും അദ്ദേഹം പിടിച്ചടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ അസ്കലോനും ഈജിപ്തുമായി സഖ്യത്തിലായി അസീറയ്ക്കെതിരായിട്ട് ഒന്നിച്ച് ചെറുത്തു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ പറഞ്ഞത് സംക്ഷിപ്തമായിട്ട് പറഞ്ഞെന്ന് ഉള്ളതേ ഉള്ളൂ. നിങ്ങൾ പഠിക്കുന്നവർക്ക് അത് കൂടുതൽ പഠിക്കുവാനായിട്ട് സാധിക്കും. യെശയ്യാ പ്രവചനം 36 37 അധ്യായങ്ങൾ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഹിസ്കിയാവ് എന്ന് പറയുന്നത് ദൈവത്തെ അറിഞ്ഞ യഹോവയെ സേവിച്ച ഭക്തനായ ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിന് കുറവുകളൊക്കെ ഉണ്ടായിരുന്നു. 38 വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ കാണാം, അദ്ദേഹം മരിക്കത്തക്ക രോഗം പിടിപെട്ട് യഹോവയിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച ഒരു രാജാവായിട്ട് കാണുവാനായിട്ട് സാധിച്ചു. അങ്ങനെ കപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. എന്നാല് പെട്ടെന്ന് അദ്ദേഹം ആ കപ്പം കൊടുക്കൽ നിർത്തലാക്കി. തൽഫലമായിട്ട് അസീറിയൻ രാജാവ് സൻഹെറീബ് രാജ്യത്തെ കീഴടക്കുവാനായിട്ട് ആക്രമിക്കുവാനായിട്ട് തന്റെ സൈന്യാധിപനെ പറഞ്ഞയക്കുകയാണ്. ആ സൈന്യാധിപന്റെ പേരാണ് നമ്മൾ ഇവിടെ കണ്ടത്, റബ്ഷാക്കെ എന്നത്. അങ്ങനെ റബ്ഷാക്കെ വന്നിട്ട് യഹൂദായിൽ വന്ന് രാജാവിന്റെ വലിയ വിളംബരം അറിയിക്കുകയാണ്. യെരുശലേമിനെതിരെ വാട് കോരുവാനും, എന്നാൽ ഹിസ്കിയാവ് യെരുശലേമിന്റെ സംരക്ഷണത്തിനായിട്ട് പല നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു വശത്ത് അസീറിയൻ രാജാവ് അദ്ദേഹത്തിന്റെ സൈന്യാധിപൻ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്നു. മറുവശത്ത് രാജാവ് എങ്ങനെയെങ്കിലും ഈ രാജ്യത്തെ സംരക്ഷിക്കുക, പരിരക്ഷിക്കുക എന്നുള്ള രീതിയിൽ പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. നഗരത്തിന് പുറത്തേക്കുള്ള ജലസ്രോതസ്സുകളെല്ലാം അദ്ദേഹം ആദ്യമായിട്ട് ബ്ലോക്ക് ചെയ്തു. അതായത് യെരുശലേമിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ജലസ്രോതസ്സുകൾ അത് അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വം ബ്ലോക്ക് ചെയ്യുന്നു. അതുകൊണ്ട് അസീറിയൻ പട്ടാളത്തിന് വെള്ളം കിട്ടാതെയുള്ള ഒരു പ്രതിസന്ധി നേരിടുകയാണ്. നഗരത്തിനുള്ളിൽ ശുദ്ധജലം സുലഭമായി കിട്ടുവാനായിട്ട് അദ്ദേഹം ഏതാണ്ട് 533 മീറ്റർ നീളമുള്ള ഒരു ടണൽ നിർമ്മിച്ച് ഗീഹോൻ നീരുറവയുമായി ബന്ധിക്കുന്നു. അങ്ങനെ നഗരത്തിനുള്ളിൽ ശുദ്ധജലം ലഭിക്കുവാനും നഗരത്തിന് പുറത്തേക്ക് വെള്ളം പോകാതിരിക്കുവാനും അദ്ദേഹം നടപടികൾ സ്വീകരിച്ചു. അതുപോലെ തന്നെ നഗരത്തിന്റെ മതിൽ കൂടുതൽ ബലപ്പെടുത്തി, കൊത്തളങ്ങൾ ഉണ്ടാക്കി. പട്ടണ മതിലിനെ ബലപ്പെടുത്തുവാനായിട്ട് മറ്റൊരു ചുറ്റുമതിൽ അതിന്റെ പുറമെ ഉണ്ടാക്കി. മാത്രമല്ല തന്റെ പ്രജകളെ നിരന്തരം ധൈര്യപ്പെടുത്തുകയും അവരെ കൂടുതൽ യഹോവയിലുള്ള വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അസീറിയക്കാരുടെ കരുത്ത് അവരുടെ മാംസഭുജത്തിലത്രേ, എന്നാൽ നാമോ യഹോവയുടെ അമിതബലത്തിലത്രേ ആശ്രയിക്കുന്നത് എന്ന് അദ്ദേഹം ജനത്തെ ധൈര്യപ്പെടുത്തി പറയുകയാണ്. അങ്ങനെ അസീറിയൻ ഫീൽഡ് കമാൻഡറാണ് റബ്ഷാക്കെ. അദ്ദേഹം സൻഹെറീബിന്റെ സന്ദേശവുമായി യഹൂദ ജനത്തോട് സംസാരിക്കുകയാണ്. അവൻ ദേവന്മാരുടെ പേരുകൾ ഓരോന്നായിട്ട് ലിസ്റ്റ് ഇങ്ങനെ മുന്നോട്ട് വയ്ക്കുകയാണ്. ആ ദേവന്മാർ ഒന്നും സൻഹെറീബിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനെ യഹോവ വിടുവിക്കും രക്ഷിക്കുമെന്ന് പറഞ്ഞ് ഹിസ്കിയാവ് ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും വെല്ലുവിളിക്കുവാനായിട്ട് തുടങ്ങുന്നു. അപ്പൊ നിങ്ങൾ ആ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കുക. റബ്ഷാക്കെ എവിടെ നിന്നുകൊണ്ട് വെല്ലുവിളിക്കുന്നു, നിന്റെ രാജാവ് ഹിസ്കിയാവ് യഹോവയിൽ ആശ്രയിക്കുന്നത് വെറുതെയാണ്, ഇതുവരെയുള്ള ഒരു ദേവന്മാരും സൻഹെറീബിനെ തോൽപ്പിച്ചിട്ടില്ല, സൻഹെറീബ് വിജയിയായിട്ട് വിജയസ്ഫീലാളിതനായിട്ടാണ് ഇന്നുവരെയും മുന്നോട്ട് പോയിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങൾ ഹിസ്കിയാവ് പറയുന്നത് കേൾക്കരുത്, യഹോവയിൽ ആശ്രയിക്കുന്നത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുകയില്ല എന്ന് പറഞ്ഞ് അവരെ അവരുടെ മനസ്സിനെ ഇളക്കുകയാണ്. ഈ സമയത്താണ് ഹിസ്കിയാവ് ഇപ്രകാരം പറയുന്നത്, അസീറിയക്കാരുടെ കരുത്ത് അവരുടെ മാംസഭുജത്തിലത്രേ, എന്നാൽ നാമോ യഹോവയുടെ അമിതബലത്തിലത്രേ ആശ്രയിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ വെല്ലുവിളി നടക്കുന്നു. ഉടനെ തന്നെ ഹിസ്കിയാവിന്റെ മന്ത്രിയും രാജ്യസഭക്കാരനും രാജധാനി വിചാരകനും ഒക്കെ ഇത് കേട്ടുകൊണ്ട് ഹിസ്കിയാവിന്റെ അടുക്കൽ വന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. ഉടനെ എന്താ ഹിസ്കിയാവ് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ രാജവസ്ത്രങ്ങളൊക്കെ മാറ്റിവെച്ചു. അദ്ദേഹം സിംഹാസനത്തിൽ നിന്നിറങ്ങി. അദ്ദേഹം ശരീരത്തെ പറ്റ് രട്ടുടുത്ത് ദൈവസന്നിധിയിലേക്ക് പോവുകയാണ്. യഹോവയുടെ സന്നിധിയിലേക്ക് പോയി അവിടെ യഹോവയുടെ മുൻപാകെ അവിടെ വീണ് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ അവിടെ വെച്ചാണ് അദ്ദേഹം ഈ അസീറിയയിൽ നിന്ന് വരുന്ന എഴുത്ത് വായിച്ചു നോക്കുന്നത്. അങ്ങനെ ദൈവസന്നിധിയിലേക്ക് സ്വയം താഴ്ത്തി സ്വയം തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് തന്റെ രാജവസ്ത്രങ്ങളും രാജപദവിയും രാജസിംഹാസനവും രാജകൊട്ടാരവും രാജഭക്ഷണവും എല്ലാം ഉപേക്ഷിച്ച് ഇപ്പോൾ ഏകാഗിയായി ദൈവസന്നിധിയിൽ കവിണ് വീണ് കിടക്കുന്ന ഒരു രാജാവിനെയാണ് കാണുന്നത് ഹിസ്കിയാവ്. മാത്രമല്ല അദ്ദേഹം ഈ മൂന്ന് പേരെ തന്റെ രാജസക്കാരനെയും മന്ത്രിയെയും രാജധാനി വിചാരകനെയും യെശയ്യാ പ്രവാചകന്റെ അടുക്കലേക്ക് അയക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ അടുക്കലേക്ക് അയക്കുമ്പോൾ അവരും ചട്ടുടുത്തുകൊണ്ടാണ് പോകുന്നത്. അവർ പോയി യെശയ്യാ പ്രവാചകന്റെ കയ്യിൽ ഈ വിവരങ്ങൾ അറിയിക്കുകയും അദ്ദേഹത്തിന് കൊടുത്തുവിട്ടതായിട്ടുള്ള എഴുത്തു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ സമയത്താണ് യെശയ്യാ പ്രവാചകൻ ഹിസ്കിയാവിന്റെ മനസ്സുറപ്പിച്ച് ദൈവത്തിന്റെ വിടുതലിനെ കുറിച്ച് ഉറപ്പു കൊടുക്കുന്നത്. ഈ രാജ്യം അസീറിയൻ ആധിപത്യത്തിൽ നിന്ന് വിടുവിക്കപ്പെടുമെന്നും സൻഹരിവ് പരാജയപ്പെടുമെന്നും യെശയ്യാവ് ദൈവത്തിന് വേണ്ടി അരുളപ്പാടറിയിക്കുന്നു. നമ്മൾ കാണുന്നുണ്ട് ഒറ്റ ദിവസം കൊണ്ട് 185,000 പേർ അസീറിയൻ സൈന്യത്തിൽ കൊല്ലപ്പെടുന്നതായിട്ടും, മാത്രമല്ല അസീറിയൻ രാജാവായിരുന്ന സൻഹരിവിന്റെ അവസാനം നമ്മൾ കാണുന്നുണ്ട് 37:36 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശൂർ പാളയത്തിൽ 185,000 പേരെ കൊന്നു. ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവരെല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. അങ്ങനെ അശൂർ രാജാവായ സൻഹരീബ് യാത്ര പുറപ്പെട്ടു മടങ്ങിപ്പോയി നിനവയിൽ പാർത്തു. എന്നാൽ അവൻ തന്റെ ദേവനായ നിസ്രോക്കിന്റെ ക്ഷേത്രത്തിൽ നമസ്കരിക്കുന്ന സമയത്ത് അവന്റെ പുത്രന്മാരായ അദ്രമേലേക്കും ശരേസരും അവനെ വാൾ കൊണ്ട് കൊന്നിട്ട് അരാധ പ്രദേശത്തേക്ക് ഓടിപ്പോയി കളഞ്ഞു. തന്റെ മകനായ ഏസർ ഹദ്ദോൻ അവന് പകരം രാജാവായി തീർന്നു. അപ്പോൾ ഒരു രാജാവിന്റെ അന്ത്യം ആ രാജാവിന്റെ പ്രജകളുടെ അല്ലെങ്കിൽ സൈന്യത്തിന്റെ അന്ത്യമാണ് നമ്മൾ കാണുന്നത്. ഇസ്രായേലിനെതിരായിട്ട് വെല്ലുവിളിച്ച, ഇസ്രായേലിന്റെ ദൈവത്തെ അവഹേളിച്ച ഈ രാജാവിന്റെ അന്ത്യം ആ രാജാവിന്റെ സൈന്യത്തിന്റെ അവസാനം നമ്മൾ കാണുകയാണ്. നമ്മൾ ഒരു കാര്യം പ്രത്യേകമായിട്ടൂടെ ഓർക്കുവാനായിട്ടുള്ളത്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കവിണ്ണു വീണ് തന്റെ എല്ലാ സൗഖ്യങ്ങളും സുഖവും സന്തോഷവും മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഏകാഗ്രമായി തടുത്തിയെല്ലുന്ന ഒരു രാജാവിന് കിട്ടുന്നതായിട്ടുള്ള ജയവും, എന്നാൽ ആ സത്യദൈവത്തെ അവഹേളിക്കുകയും അവന്റെ പ്രവാചകന്മാരെ ദുഷിക്കുകയും രാജ്യത്തോട് വെല്ലുവിളിക്കുകയും ചെയ്ത ഒരു പ്രബലനായ രാജാവിന്റെ അന്ത്യവും ആ രാജാവിന്റെ സൈന്യത്തിന്റെ പതനവുമാണ് നമ്മൾ ഈ അധ്യായത്തിലൂടെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ വാക്യത്തിലേക്ക് മടങ്ങി വരാം. ആകയാൽ ഇനിയും ശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം കഴിക്കണമേ. ഇത് യെശയ്യാ പ്രവാചകനോട് അറിയിക്കുന്നതായിട്ടുള്ള ഒരു അപേക്ഷയാണ്, ഒരു വലിയ റിക്വസ്റ്റ് ആണ്. ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ റബ്ഷാക്കയെ അവന്റെ യജമാനായ അശൂർ രാജാവ് അയച്ചു പറയിക്കുന്ന വാക്ക് നിന്റെ ദൈവമായ യഹോവ പക്ഷേ കേൾക്കും. നിന്റെ ദൈവമായ യഹോവ കേട്ടിരിക്കുന്ന വാക്കിന് പ്രതികാരം ചെയ്യും. ആകയാൽ ഇനിയും ശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം കഴിക്കണമേ. നമുക്ക് എന്താണ് ഇതിൽ നിന്ന് ചിന്തിക്കുവാനായിട്ടുള്ളത്? എന്താണ് നമ്മുടെ മുൻപിലുള്ള ഈ ഒരു ശേഷിപ്പ് എന്ന് പറയുന്നത്? നാം എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? നമുക്ക് വളരെയേറെ പ്രാർത്ഥിപ്പാൻ വിഷയങ്ങളുണ്ട്, സംശയമില്ല. നമ്മൾ പുറപ്പാട് പുസ്തകം 23:25 വാക്യത്തിൽ കാണുന്നുണ്ടല്ലോ, നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പീൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും, ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പീൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും, ഞാൻ രോഗങ്ങളെ നിന്റെ മുമ്പിൽ നിന്ന് അകറ്റിക്കളയും. നമ്മോട് അറിയിക്കുന്ന മറ്റൊരു അരുളപ്പാടാണ് യഹോവയെ തന്നെ സേവിപ്പീൻ, നിന്റെ അപ്പവും വെള്ളവും അനുഗ്രഹിക്കപ്പെടും, നിന്റെ രോഗം നീങ്ങും, നിന്റെ രോഗം സൗഖ്യമാക്കപ്പെടും. നമുക്ക് എപ്പോഴും ചിന്തിക്കുവാനുള്ള ഒരു വാക്യമാണ്. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാൻ ഇന്നത്തെ ഒരു മനപ്പാഠ വാക്യമായിട്ട് എടുക്കണം. പുറപ്പാട് പുസ്തകം 23:25, നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പീൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും, ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയും. ഇന്ന് വളരെ പ്രസക്തമായ ഒരു പ്രാർത്ഥനയാണിത്. നമ്മുടെ അപ്പവും വെള്ളവും എല്ലാം മലിനമായിരിക്കുന്നു, പൊല്യൂട്ടഡ് ആണ്, നമ്മുടെ ദേശം രോഗത്താൽ പീഡിപ്പിക്കപ്പെടുന്നു. യഹോവയിൽ തന്നെ ആശ്രയിപ്പി, യഹോവയെ സേവിപ്പി, അങ്ങനെയാണെങ്കിൽ നിന്റെ ദേശം അനുഗ്രഹിക്കപ്പെടും, നിന്റെ ഭക്ഷണം അനുഗ്രഹിക്കപ്പെടും, നിന്റെ പാനീയം അനുഗ്രഹിക്കപ്പെടും, നിന്റെ രോഗങ്ങൾ നീങ്ങി നീ സൗഖ്യം പ്രാപിച്ചും, നിനക്ക് സൗഖ്യവും ബലവും ലഭിക്കും. അതുകൊണ്ട് ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം നമ്മെ പ്രവാചകൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രവാചകൻ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഹിസ്കിയാവിന്റെ വാക്കുകളാണിത്. പക്ഷേ ദൈവം നമ്മെ സഹായിക്കും. ഇനിയും ശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നീ പക്ഷവാദം കഴിക്കണമേ. Please pray for the remnant of Israel. I request you to pray for the remnant. നമുക്ക് നമ്മോട് തന്നെ പറയുവാനായിട്ട് കഴിയുന്ന ഒരു പ്രാർത്ഥനയാണിത്. നമുക്ക് മറ്റുള്ളവരോട് പറയുവാൻ കഴിയുന്ന ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കണമേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്താണ് ഈ ശേഷിപ്പുകൾ? നമുക്കറിയാം പ്രാർത്ഥന എന്നത് അത്രമാത്രം ശക്തമായ ഒരു ആയുധമാണ്, അത്രമാത്രം ശക്തമായ ഒരു സംഗതിയാണ്. ലോകം ഇന്ന് നമ്മോട് പറയുകയാണ് എല്ലാ വാതിലുകളും അടഞ്ഞു, ഇനി ഒരു രക്ഷയുമില്ല. പക്ഷെ നമ്മുടെ മുൻപിൽ വാതിലുകൾ തുറന്നു തന്നെ കിടക്കുന്നു. ഒരു ക്രിസ്ത്യാനിയുടെ മുൻപിൽ ഒരു വാതിലുകളും അടഞ്ഞിട്ടില്ല. അടയാത്ത വാതിലുകൾ നമുക്കായിട്ട് ദൈവം കാത്തു വെച്ചിരിക്കുന്നു. ആ പ്രിയപ്പെട്ട മാർത്തോമായിലെ അച്ഛൻ പാടിയതുപോലെ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. ഒരു ക്രിസ്ത്യാനിയുടെ പ്രത്യാശ അതാണ്. നമ്മുടെ മുൻപിൽ വാതിലുകൾ അടയുന്നില്ല, ഒരു വിശ്വാസിയുടെ മുൻപിൽ വാതിലുകൾ അടയുകയില്ല. അതുകൊണ്ട് ലോകം നമ്മോട് പറയുന്നു വാതിലുകൾ അടഞ്ഞു, ഇനിയും യാതൊന്നും പ്രത്യാശയില്ല. ഡോക്ടർമാർ പറയുന്നു ഇത് രക്ഷയില്ല. ഞങ്ങളെല്ലാം ഞങ്ങളുടെ കഴിവുകളെല്ലാം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു, ഞങ്ങൾക്കിനി ഒന്നും ചെയ്യാനില്ല. ലോകം പറയുന്ന അതാണ് എപ്പോഴും. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട് ചിലപ്പോൾ, മക്കളെ ഒന്നും ചെയ്യാനില്ല, ഞങ്ങൾ നിസ്സഹായരാണ്. നമ്മുടെ നേതാക്കന്മാർ നമ്മളോട് പറയും ഇല്ല, നമ്മെ കൈവിടും. പക്ഷേ ലോകം വാതിലുകൾ കൊട്ടിയടയ്ക്കുമ്പോൾ, ഓരോന്നായിട്ട് കൊട്ടിയടയ്ക്കുമ്പോൾ നാം ഓർക്കണം നമുക്ക് വേണ്ടി തുറക്കപ്പെടുന്ന വാതിലുകൾ സ്വർഗത്തിലുണ്ട്, ദൈവസന്നിധിയിലുണ്ട്. അതുകൊണ്ട് ശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള കടപ്പാട് നാം മറക്കരുത്. നമുക്ക് ചുറ്റും ഒരുപാട് ഒരുപാട് ശേഷിപ്പുകൾ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലേക്ക് ഒന്ന് നോക്കുക, ഒരുപാട് ഒരുപാട് ശേഷിപ്പുകളുണ്ട് പ്രാർത്ഥിപ്പാനായിട്ട്. നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു നോക്കുക, ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി, ഒരുപാട് മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി, ഒരുപാട് സാൻമാർഗികൾ നഷ്ടപ്പെട്ടു പോയി, ഒരുപാട് നന്മകൾ നഷ്ടപ്പെട്ടു പോയി. പക്ഷെ അല്പമൊക്കെ ശേഷിച്ചിരിപ്പുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, അതിനെ ഒന്ന് ഉജ്ജീവിപ്പിക്കാം, അതിനെ ഒന്ന് ഉദ്ദീപിപ്പിക്കാം, അതിനെ ഒന്ന് വളർത്താം. നമ്മുടെ ഹൃദയങ്ങൾ ശോഭാപൂർണമായി തീരട്ടെ, ദൈവചൈതന്യമുള്ളതായി തീരട്ടെ. അല്പം കെടാതിരിക്കുന്ന ആ തിരി അല്പം ഒന്ന് തിരുനീട്ടി, അല്പം ഒരു എണ്ണ പകർന്ന് അതിനെ ഒന്ന് പ്രകാശപൂർണമാക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ശേഷിപ്പുകളെ കണ്ടെത്താം. ഏതാണ് ശേഷിപ്പുകൾ? ഇസ്രായേലിന്റെ ശേഷിപ്പുകളെ കുറിച്ച് നമ്മൾ കണ്ടു. ആ രണ്ട് ഗോത്രങ്ങൾ മാത്രം ഉൾപ്പെടുന്ന യഹൂദയാണ് ഇവിടെ ഹിസ്കിയാവിന്റെ പ്രാർത്ഥനയിലുള്ളത്. ആകയാൽ ശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം കഴിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലിലെ 10 ഗോത്രങ്ങളെയും അടിമകളായിട്ട് പിടിച്ചുകൊണ്ടുപോയി. ഇനി ശേഷിക്കുന്നത് യഹൂദയും ബെന്യാമീനും മാത്രം ഉൾപ്പെടുന്ന ആ ചെറിയ രാജ്യം. അവിടുത്തെ സാഹചര്യം അതായിരുന്നുവെങ്കിൽ, ആ പശ്ചാത്തലം അതായിരുന്നുവെങ്കിൽ, ഇന്ന് നമ്മെ കുറിച്ച് ചിന്തിച്ചു നോക്കുക, നമ്മിൽ ശേഷിക്കുന്ന അല്പം, ആ നന്മയുടെ ശേഷിപ്പ്, അതിനെ ഒന്ന് വളർത്തുവാൻ, അതിനെ സംരക്ഷിക്കുവാൻ, അതിനെ പകർന്നുകൊടുക്കുവാൻ, അതിനെ പരിപാലിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. നമ്മുടെ ഉള്ളിലെ ശേഷിപ്പുകളെ കണ്ടെത്താം. നഷ്ടപ്പെട്ടു പോകാത്ത നന്മയുടെ ശേഷിപ്പുകൾ, നഷ്ടപ്പെട്ടു പോയത് പോകൊള്ളട്ടെ, പക്ഷെ ശേഷിപ്പുകൾ ഇനിയും അവശേഷിക്കുന്നുണ്ട്. അതിനെ വളർത്തുവാൻ, പരിരക്ഷിപ്പാൻ തക്ക നമുക്ക് സാധിക്കണം. നമ്മുടെ ചുറ്റുപാടും നോക്കിയേ, രാജ്യങ്ങളിൽ നോക്കുക, സിറിയയിലും ഇറാഖിലും നോക്കുക, അല്പം ശേഷിപ്പുകളുണ്ട്. ഒരുപാട് ഒരുപാട് നഷ്ടപ്പെട്ടു പോയി, ഒരുപാട് ഒരുപാട് വിശ്വാസികളെ അരിങ്കൊല ചെയ്തു, അല്പം ശേഷിപ്പ് അവിടെ ബാക്കിയുണ്ട്. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയില്ലേ? നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം, വിശ്വാസി സമൂഹത്തെ ഉൾപ്പെടുത്തണം, ലോകത്തെ മുഴുവൻ ഉൾപ്പെടുത്തണം. ഇന്ന് കാണുവാൻ സാധിച്ച ഒരു റിപ്പോർട്ട്, 2050 ആകുമ്പോഴേക്കും ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് പുറന്തള്ളപ്പെടും. മറ്റു ചില സമുദായങ്ങൾ, ദേ ആർ ഗ്രോയിങ് വെരി ഫാസ്റ്റ്. അവര് ലോകത്തെ കീഴടക്കുവാനായിട്ട് വെമ്പൽ കൊള്ളുകയാണ്. ശേഷിപ്പുകളായിട്ട് അവശേഷിക്കുവാൻ പോവുകയാണ് നമ്മൾ. നമ്മൾ തിരിച്ചറിയണം, നമ്മൾ സുഖലോലുപതയിലും വ്യക്തിപരമായ കാര്യങ്ങളിലും നമ്മൾ രസിക്കുമ്പോഴും അതിൽ നമ്മൾ ആകൃഷ്ടരായിട്ട് അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് ജീവിക്കുമ്പോൾ നമ്മൾ ഓർക്കണം ലോകത്തിൽ ക്രിസ്തീയ സമുദായം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ. അതുകൊണ്ട് സിറിയയിലും ഇറാഖിലും ഒക്കെ ശേഷിപ്പുള്ളതിനു വേണ്ടി പ്രാർത്ഥിക്കാം. തുർക്കിയിലെ അല്പം ശേഷിപ്പ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത്. എന്റെ ഹൃദയത്തിൽ വല്ലാത്ത വേദനയുണ്ട് ഇതിനെ സംബന്ധിച്ച്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് മാത്രം പറയുകയാണ്. എന്ത് പീഡനമാണ് നമ്മുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്നത്, എന്തുമാത്രം വേദനയാണ് അവർ അനുഭവിക്കുന്നത്, എന്തുമാത്രം അടിച്ചമർത്തലാണ് അവർ ഓരോ ദിവസവും അനുഭവിക്കുന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ആ ശേഷത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ സാധിക്കും. നൈജീരിയയിലൂടെ നോക്കുക, ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിൽ ഇപ്പോൾ നമ്മൾ കേട്ട് ഓൾറെഡി കേട്ടതാണ്, കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായിട്ട് 96,000 ക്രിസ്ത്യാനികളെ പരിമ്പോല ചെയ്തു മുസ്ലിം തീവ്രവാദികൾ. അല്പം ശേഷിപ്പുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അല്പം ശേഷിപ്പുള്ളതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഈജിപ്തിലേക്ക് നോക്കുക, ഒരു കാലത്ത് ക്രിസ്ത്യാനികളുടെ കോട്ടയായിരുന്ന ഓർത്തഡോക്സ് കോർട്ട് ഒരു കോട്ടയായിരുന്ന, മറ്റൊരു ജാതിയും അവിടെ ഇല്ലാതിരുന്ന ഒരു രാജ്യം, ഇപ്പോൾ നോക്കുക എത്രമാത്രം അധപതനത്തിലായി. അല്പം ശേഷിപ്പ് അവിടെ ഉണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളിത് രാഷ്ട്രീയമായിട്ട് എടുക്കരുത്, സാമുദായികമായിട്ട് എടുക്കരുത്. ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഞാൻ പറയുകയാണ്. എത്യോപ്യയിലേക്ക് നോക്കുക, ഓരോ ദിവസവും അടിച്ചമർത്തപ്പെടുകയും കൊല്ലപ്പെടുകയും മർദ്ദിക്കപ്പെടുകയുമാണ്. അല്പം ശേഷിപ്പുള്ളതിനു വേണ്ടി പ്രാർത്ഥിപ്പാൻ സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് കടക്കുക, നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടക്കുക, നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുക, നമ്മുടെ സമുദായത്തെ നോക്കുക, നാം ഉൾപ്പെടുന്ന നമ്മുടെ സമൂഹത്തെ നോക്കുക. ശേഷിക്കുന്ന അല്പം നന്മകൾ, അതിനെ സംരക്ഷിക്കുവാനും വളർത്തുവാനും നമുക്ക് കടപ്പാടുണ്ട്. യെശയ്യാപ്രവാചകനോട് പറഞ്ഞതുപോലെ നമുക്കും പറയുവാൻ കടപ്പാടുണ്ട്. ശേഷിച്ചിരിക്കുന്ന നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതിനെ വളർത്തുവാനായിട്ട് പ്രാർത്ഥിക്കുക. റോമാലേഖനം 11:5 ഇപ്രകാരമാണ്: അങ്ങനെ ഈ കാലത്തും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. ഈ കാലത്തും ഉണ്ട് ആ ശേഷിപ്പ്. കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ഒരു ശേഷിപ്പുണ്ട്, ദൈവം ശേഷിപ്പിക്കുന്നുണ്ട്. അതിനെ നമ്മൾ കണ്ടെത്തണം. ഇത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കാലഘട്ടത്തെ കുറിച്ചും നമ്മെക്കുറിച്ചും ആണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റോമാലേഖനം 9:27 ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ഒരു ശേഷിപ്പത്ര രക്ഷിക്കപ്പെടൂ. രക്ഷിക്കപ്പെടുന്ന ഒരു ശേഷിപ്പുണ്ട്. അത് ഒരു വലിയ സമൂഹമായിരിക്കില്ല ഒരുപക്ഷെ, പക്ഷെ ആ ശേഷിപ്പിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. യെശയ്യാപ്രവചനം 1:9 നമ്മൾ കാണുന്നുണ്ട്: സൈന്യങ്ങളുടെ യഹോവ നമുക്ക് അല്പമായൊരു ശേഷിപ്പ് വെച്ചിരുന്നില്ലെങ്കിൽ നാം സോദോം പോലെയാകുമായിരുന്നു, ഗോമോറയ്ക്ക് സദൃശമാകുമായിരുന്നു. നമ്മളെ ഒരുപക്ഷെ ഇന്ന് ശേഷിപ്പിച്ചിരിക്കുന്നത് മറ്റു ശേഷിപ്പുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വമുള്ളത് കൊണ്ടാണ്. ഞാനും നിങ്ങളും അതിനുവേണ്ടിയാണ് നിലനിൽക്കേണ്ടത്. ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി സമൂഹത്തിന് മധ്യസ്ഥനായിത്തീരേണ്ട ആളാണ്. ഉൾപ്പെടുന്ന സമൂഹത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച് മധ്യസ്ഥനായിത്തീരേണ്ട ഒരാളാണ്. പുരോഹിതൻ മാത്രമല്ല, ഓരോ ക്രിസ്ത്യാനിയും അതിന് ഉത്തരവാദിത്തമുള്ളവനാണ്. അതുകൊണ്ട് ശേഷിപ്പുകൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഇന്ന് നമുക്ക് കടമയും കടപ്പാടും ഉത്തരവാദിത്വവും ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനയായി മാറട്ടെ. ആകെ ഇനിയും ശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം കഴിക്കണമേ. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ കടമയാണ്. ശേഷിച്ചിരിക്കുന്നത് നമ്മുടെ സഹോദരങ്ങളാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവർക്ക് വേണ്ടി മധ്യസ്ഥത കഴിക്കുവാൻ ഒക്കെ വേണം. അവ ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവട്ടെ. എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചെന്നും എല്ലാവരെയും ദൈവം സുരക്ഷിതരായിട്ട് പരിപാലിക്കട്ടെ. ശേഷിച്ചിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം. നമ്മിൽ തന്നെയുള്ള ശേഷിക്കുന്ന നന്മകളെ നമുക്ക് വളർത്താം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു, സന്തോഷം അറിയിക്കുന്നു. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ഓണം കൂടി ഞാൻ ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.
ബഹുമാനപ്പെട്ട തമ്പാൻ വർഗീസ് അച്ഛൻ, 66 അധ്യായമുള്ള യെശയ്യാ പ്രവചന പുസ്തകത്തിലെ 37 അധ്യായം 4 വാക്യത്തിന്റെ അവസാന ഭാഗത്തെ ആസ്പദമാക്കി, സാധാരണ നമ്മൾ കേൾക്കുന്ന പ്രസംഗങ്ങളെല്ലാം വ്യക്തിയെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്ന, വ്യക്തി ജീവിതത്തിന്റെ കുറവുകൾ കണ്ടെത്തുവാൻ സഹായിക്കുന്ന, സഭാജീവിതത്തിന്റെ അനുഷ്ഠാനങ്ങൾ വീണ്ടും പരിശോധിക്കുന്ന ചിന്തകളാണെങ്കിൽ, ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം ഞാൻ മനസ്സിലാക്കുന്നത് റെസ്പോൺസിബിലിറ്റി ഓഫ് എ ക്രിസ്ത്യൻ, ക്രിസ്ത്യാനിയുടെ ഉത്തരവാദിത്വത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അടിസ്ഥാനമായ കാര്യം അച്ഛൻ അവതരിപ്പിച്ചത്. അത് തുടക്കം മുതൽ അവസാനം വരെ അച്ഛൻ സൂചിപ്പിച്ചതിനെ ഒന്ന് ക്രോഡീകരിച്ചാൽ ഇങ്ങനെയിരിക്കും. ലോകത്തിൽ ചില ക്രൈസ്തവ സാക്ഷ്യങ്ങളുടെ ശേഷിപ്പുണ്ട്, സഭയിൽ ചില ശേഷിപ്പുകളുണ്ട്, ഇടവകയിലും ചില ശേഷിപ്പുകൾ, കുടുംബത്തിൽ, വ്യക്തിയിൽ, ഇങ്ങനെ പല കാറ്റഗറിയായിട്ട് തിരിച്ചാൽ ഈ ചെറിയ ഒരു ശേഷിപ്പാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്ന, മൂല്യബോധത്തോടുകൂടി ജീവിക്കുന്ന ക്രൈസ്തവ സമൂഹം. ബാക്കിയെല്ലാം ക്രിസ്ത്യാനിയുടെ പേരിൽ ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഭാവി ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധികളെ വരെ വളരെ ഭംഗിയായിട്ട് അച്ഛൻ അവതരിപ്പിച്ചു. ഒപ്പം രണ്ട് രാജാക്കന്മാർ തമ്മിൽ അവർക്ക് ഒരാൾക്ക് ദൈവ യഹോവയോടുള്ള ബന്ധവും ഒരാൾക്ക് യഹോവയോട് ബന്ധമില്ലാത്ത അവസ്ഥയും, അതുമൂലം അവർക്കുണ്ടായ പ്രതിസന്ധികളെ വളരെ വിശദീകരിക്കുവാൻ ആദ്യ ഭാഗം അച്ഛൻ ശ്രദ്ധിച്ചു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ പ്രസംഗത്തിനോട് കൂടുതൽ ഒന്നും യോജിപ്പിക്കേണ്ട കാര്യമില്ലെല്ലാം വളരെ വ്യക്തമായിട്ട് അച്ഛൻ പറഞ്ഞു. നമ്മുടെ പ്രധാനപ്പെട്ട ചുമതല വ്യക്തിപരമായി ചില കാര്യങ്ങൾ സമ്പാദിച്ച് ശേഷിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ക്രിസ്ത്യാനിയുടെ മൂല്യത്തെ നമ്മുടെ ഹൃദയത്തിൽ ശേഷിപ്പിക്കുന്നതിനെ വർദ്ധിപ്പിക്കുവാനും, അതുപോലെ തന്നെ ഇടവക തലത്തിലും കുടുംബബന്ധത്തിലും സഭാജീവിതത്തിലും ലോകത്തിലുമൊക്കെ അപ്രകാരമുള്ളവരെ കുറിച്ച് നമ്മളുടെ കൺസേൺ, നമ്മുടെ കരുതൽ എന്താണെന്ന് വീണ്ടും ഒന്ന് ചിന്തിക്കുവാനും, നമ്മുടെ ദൗത്യവും ധർമ്മവും വിസ്മരിച്ചു പോകാതെ നമ്മുടെ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുവാനുമുള്ള വളരെ ശ്രദ്ധേയമായ ഒരു പ്രഭാഷണം ബഹുമാനപ്പെട്ട തമ്പാൻ വർഗീസ് അച്ഛൻ നടത്തി. പരിശുദ്ധ ഭാവാതിരുമേനയോടൊപ്പം നടന്ന കാലഘട്ടം മുതലേ സംഗീതകാര്യത്തിലും പ്രഭാഷണ കാര്യത്തിലുമൊക്കെ വളരെ പ്രാഗൽഭ്യം നേടിയിട്ടുള്ള അച്ഛന്റെ സാന്നിധ്യം ഇന്ന് തികച്ചും ശ്രദ്ധേയമായിരുന്നു. എല്ലാ അനുഗ്രഹങ്ങളും കേട്ടതായി ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛന്റെ ശ്രേഷ്ഠമായ വാക്കുകൾക്ക് ഇസുബോറോ പ്രാർത്ഥനാ സംഘത്തിന്റെ പേരിലുള്ള വിനീതമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ചുരുക്കട്ടെ.
താങ്ക് യു. ഇപ്പോഴ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ വായിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നും നിലയമായിട്ട് വളരെ ഗൗരവമായി പ്രാർത്ഥിക്കേണ്ട കുറെ പേരുകൾ ലഭ്യമായിട്ടുണ്ട്. ഒരു 10 വയസ്സ് പ്രായമുള്ള ഡയോണ എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ സാലി എന്ന് പറയുന്നൊരു സഹോദരി വളരെ ക്രിട്ടിക്കലായി ഹോസ്പിറ്റൽ അഡ്മിറ്റാണ്, സാലി ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ എവൻഗലിൻ എന്നു പേരുള്ള 8 വയസ്സ് പ്രായമുള്ള ഒരു മോള് വളരെയധികം പ്രയാസം അനുഭവിക്കുന്നു, ആ കുഞ്ഞിനെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ നൊവേള എന്ന് പറയുന്ന ഒരാൾ തൈറോയിഡ് ക്യാൻസർ ആയിട്ട് പ്രയാസപ്പെടുന്നു, ആ നൊവേളയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ എഡിസൺ എന്ന് പറയുന്ന ഒരാൾ ബ്രെയിൻ ട്യൂമർ ആയിട്ട് വളരെയധികം പ്രയാസം അനുഭവിക്കുന്നു, എഡിസനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ഒരു ബാബു ഭൂതക്കാട്ടിലിനെ ദൈവസന്നിധിയിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതുപോലെ നമ്മൾ ഓർക്കാറുള്ള തോമസ് പള്ളിക്കൻ, ബാബു സക്കറിയ, സജി, ജെറി തോമസ്, സൂസൻ, ഷാജി, ഡാനിയൽ, ആനി, ആലീസ്, ജിമ്മിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ജോയൽ, അതുപോലെ വേറൊരു ജോയലിനെ ദൈവസന്നിധിയിൽ ഓർക്കാം. മറ്റ് ആരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരുടെയൊക്കെ സൗഖ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ പേര് ഓർത്ത് പ്രാർത്ഥിക്കുന്ന ആളുകൾക്കും അതുപോലെ നമ്മുടെ മനസ്സിൽ പേര് നിലനിൽക്കുന്ന ആളുകൾക്കും ഒക്കെയും നമ്മുടെ പ്രാർത്ഥന സഹായകരമാകട്ടെ, ആശ്രയമാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇവരെയും ഇവരുടെ സൗഖ്യത്തെ ഓർക്കാം. പിന്നെ ഒരു പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ ഈ പ്രാർത്ഥനയിൽ നിരന്തരം സംബന്ധിക്കുകയും അനേക രോഗികളുടെ പേരുകൾ എപ്പോഴും എനിക്ക് പ്രാർത്ഥിക്കാൻ നൽകുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട എലിസബത്ത് ആന്റിയുടെയും അതുപോലെ തരകൻ സാറിന്റെയും വെഡിങ് ആനിവേഴ്സറിയാണ്. 46 വർഷം ദൈവം നടത്തി തുടർന്നും എല്ലാ അനുഗ്രഹങ്ങളും ഉയരങ്ങളിൽ ലഭ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. മറ്റാരെങ്കിലും ഒക്കെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അവരെയൊക്കെ ഓർത്ത് ഈ സമയത്ത് പ്രാർത്ഥിക്കാം.
നോക്കണമെന്തുരിതം നാഥ പലതരദോഷം താൻ ചെയ്തു കോപിപ്പിച്ചു ശരണമനിക്കില്ല വൈദ്യന്മാർ ഭക്തൽ ഞാൻ പോ അവരൗഷധമെല്ലാം ചെയ്തു ഇല്ലൊരു ഗുണവും ചെൻപ്രണമോ കഠിനം നൽവൈദ്യ നിന്നേയും ഔഷധഗുണവും ഞാൻ കേട്ടു നിങ്ങൾ വരുന്നോ സുഖമേൽക്കും നൂനം തിരുജനകൻ സ്നേഹ പാലേ മാതാവിൻ പ്രാർത്ഥനയാലും ഹാലേലുയ്യ പൊറുക്കണമൻ പിഴകൾ.
ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, ഈ പ്രഭാതം കഴിഞ്ഞ് മധ്യാഹ്നത്തിലേക്ക് അടുക്കുന്ന നിമിഷം അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ഞാൻ ആന്തരിക കണ്ണുകളെ തുറന്നുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിച്ച് യാചിപ്പാൻ തന്ന കൃപയോർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരുപാട് കുറവുള്ളവരും കുറ്റമുള്ളവരും ബലഹീനരും ആകുന്നല്ലോ ദൈവമേ. ലോകം ഞങ്ങൾക്ക് നൽകുന്ന സമ്മർദ്ദങ്ങൾ, അത് രോഗത്തിന്റെ രൂപത്തിലാണെങ്കിലും പ്രലോഭനങ്ങളുടെ രൂപത്തിലാണെങ്കിലും മാനസിക അസ്വസ്ഥതകളുടെ രൂപത്തിലാണെങ്കിലും അനവധിയാകുന്നു ദൈവമേ. ഇവയെ അതിജീവിക്കാൻ പലപ്പോഴും ഞങ്ങൾ അശക്തരാണ്. ഞങ്ങൾ അശക്തരാകുമ്പോൾ രോഗം ലഭ്യമായതിനെ പറ്റിയും രോഗത്തെപ്പറ്റിയും എല്ലാം ഞങ്ങൾ പഴിച്ചുകൊണ്ടുവരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ദൃഷ്ടികളെ നയിക്കണം. അവിടുന്ന് ഞങ്ങൾക്ക് ആശ്രയമാണെന്ന് ഞങ്ങളെ വീണ്ടും വീണ്ടും അവിടുന്ന് അനുഭവങ്ങളിൽ കൂടി ഓർപ്പിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ലോകമൊരുക്കുന്ന പ്രയാസങ്ങളിൽ അവയൊക്കെ മറന്നുകൊണ്ട് നിരാശയുടെ പടിക്കുഴിയിലേക്ക് ഞങ്ങൾ വീഴുന്നു. ദൈവം ഞങ്ങളുടെ ബലഹീനതകൾ മനസ്സിലാക്കി വീണ്ടും വീണ്ടും അവിടുന്ന് ഞങ്ങളെ താങ്ങി എഴുന്നേൽപ്പിക്കുന്നു. ആ കരുണയോർത്ത് സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. കരുണയല്ലാതെ ഈ ലോകത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലല്ലോ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് കൽപ്പിച്ചവനായ ദൈവമേ, ജീവിത അനുഭവങ്ങളിൽ കൂടി ലോകത്തെ അതിജീവിച്ച ആ നന്മയുടെ അംശം ഞങ്ങളിലും വ്യാപരിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ലോകം സമ്മാനിക്കുന്ന ഏത് പ്രതിബന്ധങ്ങളെയും പുറംകാലുകൊണ്ട് തട്ടി എന്റെ യഹോവ എന്റെ കൂടെയുണ്ട്, ഞാൻ ആരെ ഭയപ്പെടും എന്ന് ദാവീദ് ചോദിച്ചുപോലെ ചോദിക്കത്തക്കോണം ആഴമായ ദൈവാശ്രയബോധം കൊണ്ടും ദൈവഭക്തി കൊണ്ടും അവിടുന്ന് ഞങ്ങളെ എഴുന്നേൽപ്പിക്കണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും അവിടുന്ന് ഞങ്ങളെ നടത്തി തുടർന്നും അങ്ങയുടെ സ്നേഹവും പരിലാളനയും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. അനേക രോഗികളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചു ദൈവമേ, അവർക്കൊക്കെ സൗഖ്യവും ആശ്വാസം അവിടുന്ന് മാത്രമാണ് ദൈവമേ. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അവിടുന്ന് അവരെ എപ്പോഴും കരുതുകയും അവിടുന്ന് അവരെ കാണുകയും ചെയ്യുന്നു. അനുഗ്രഹിച്ച് ബലപ്പെടുത്തണമേ ദൈവമേ, അങ്ങയുടെ സ്പർശനം അവർക്കുണ്ടാകണമേ. ബാധിച്ചിരിക്കുന്ന അസ്വസ്ഥതകൾക്കൊക്കെയും ശമനം ലഭിക്കാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കൃപ അവരിൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉറ്റവര് വേർപെട്ട് ദുഃഖാനുഭവിക്കുന്ന കുടുംബങ്ങളെ ദൈവമേ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. യഹോവ, മുറിക്കുന്നവനും മുറിവ് കിട്ടുന്നവനുമാണെന്ന് ഞങ്ങൾ വേദവസത്തിൽ പഠിക്കുന്നത് പോലെ ഉണ്ടാകാവുന്ന മുറിവുകളൊക്കെ കെട്ടി അങ്ങ് കൂടെയുണ്ടെന്നുള്ള ആ ഒരു വിചാരം എല്ലാ പ്രയാസങ്ങളെ മറക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, യുവാക്കന്മാരെ യുവതികളെയും ചെറുപ്പക്കാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, വാർദ്ധക്യത്തിലിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ ഓർക്കുന്നു ദൈവമേ, കുഞ്ഞുങ്ങളല്ലാതെ പ്രയാസപ്പെടുന്ന പ്രതികളെ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു, വിവാഹത്തിന് വേണ്ടി ഒരുക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു,
ദൈവം കഷ്ടപ്പെടുന്ന പല മനുഷ്യരെയുണ്ട്, അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അവിടെ നയിക്കണമേ, നടത്തണമേ. സഭയെ നയിക്കുന്ന പരിശുദ്ധ ബാവാതിരിമേനിയും എല്ലാ തിരുമേനിമാരെയും വൈദികരെയും എല്ലാ വിശ്വാസികളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമേ അവിടുത്തെ ക്രൈസ്തവ സമൂഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിന്ന് പ്രസംഗത്തിൽ കേട്ടതുപോലെ ദൈവമേ അങ്ങയുടെ രാജ്യം ഈ ലോകത്തിൽ നിറയുവാനും അങ്ങയുടെ ഭരണം ഈ ലോകത്തിൽ നിലനിൽക്കുവാനും അവിടുന്ന് സഹായിക്കണമേ. ദൈവമേ അങ്ങേ അറിയുന്ന സമൂഹമായിട്ട് പ്രപഞ്ചത്തെ രൂപാന്തരപ്പെടുത്തണമേ. ഈ വിശ്വാസം നഷ്ടപ്പെടുന്നത് തിന്മ വളരുന്നതിന്റെ ഉദാഹരണമായിട്ട് ഞങ്ങൾ തിരിച്ചറിയുന്നു. ദൈവം ഈ ലോകത്തെ തിന്മയുടെയും ദുഷ്ടന്റെയും വഷളന്റെയും കരങ്ങളിൽ ആയിപ്പോകുവാൻ അവിടുന്ന് അനുവദിക്കാതെ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ പ്രപഞ്ചത്തിൽ വ്യാപരിക്കണമേ. ദൈവമുള്ള ക്രൈസ്തവ സമൂഹം വളരുന്ന ക്രിസ്തീയ സാക്ഷ്യം ലോകത്തിൽ വിളവാടുന്ന ഒരു സമൂഹമായി ഈ പ്രപഞ്ചത്തെ അവിടുന്ന് നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെതിരായി വരുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും പൈശാചിക ശക്തികളെയും അവിടുന്ന് തുരത്തി നന്മയുടെ പാതകളിലാക്കി തീർക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളെയൊക്കെ അവിടുന്ന് വാഴ്ത്തണമേ, ഈ പ്രാർത്ഥനാ കൂട്ടായ്മ അനുഗ്രഹിക്കണമേ. ഇതിനുവേണ്ടി അല്പമായോ അധികമായോ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തണമേ. പ്രത്യേകിച്ച് ഇന്ന് അനുഗ്രഹിതമായ ചിന്ത പകർന്നതെന്ന് അവിടുന്ന് അഭിഷേകത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. കുടുംബത്തെയും ഇടവകയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതൊക്കെ നീക്കി ഞങ്ങളെ നന്മയിലും തേജസ്സിലും നയിപ്പാൻ സഹായിക്കണമേ. ഒരിക്കൽ കൂടി പ്രാർത്ഥനാ കൂട്ടായ്മയെ ഇത് സംബന്ധിക്കുന്നവരെയും സംബന്ധിക്കാതെ പോയവരെയൊക്കെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ രോഗികളായി ഓർത്ത എല്ലാവരെയും അവിടുത്തെ ബലമുള്ള ഭുജങ്ങളിൽ അവിടുത്തെ കരുണയുള്ള കരങ്ങളിൽ വീണ്ടും താഴ്മയോടെ സമർപ്പിക്കുന്നു. അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ പിതാവേ. അത് ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്ന് വന്നാലും സ്തുതിച്ചു പോഴ്ത്തുവാനായിട്ട് തന്നെ. ആമേൻ.
ആമേൻ.
ഏകജാതനാമ്പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സമ്മതവും സഹവാസവും ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ചിട്ടുള്ള എല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ടവരോടും അവരുടെ കുടുംബങ്ങളോടും നമ്മുടെ സഭയോടും രോഗമാസകാലം പ്രയാസത്തിലും ദുഃഖത്തിലും രോഗത്തിലും കഴിയുന്നവരോടെയും രോഗികളെ സൂക്ഷിക്കുന്നവരോടെയും നമ്മുടെ ആചാര്യന്മാരോടെയും പ്രത്യേകിച്ച് നമുക്ക് ദേവാചനം പകർന്നു വന്ന ബഹുമാരുടെ അച്ഛനോടുകൂടിയും അച്ഛന്റെ കുടുംബത്തോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും. ആറാകട്ടെ.
ധന്യവാദം. ശുശ്രൂഷയില് സംബന്ധിച്ച എല്ലാവരോടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ ചിന്തോദ്ദീപകമായി കാലിക പ്രസക്തിയുള്ള ഒരു വാക്യത്തെ അടിസ്ഥാനമാക്കി നമ്മുടെ ഹൃദയങ്ങളിൽ ശ്രേഷ്ഠമായ ചിന്തകളെ പകർന്നു തന്ന പ്രിയ സമ്പാനത്തിനുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അല്പമായി അധികമായി ഇതിനുവേണ്ടി സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും പ്രത്യേകിച്ച് വന്നി ഐസക്കച്ചൻ, വന്നി മാമനച്ചൻ, പ്രിയപ്പെട്ട ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, ബിജോയി അച്ഛൻ, എല്ലാ വൈദികരോടും സ്നേഹവും നന്ദി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിന്റെ ഭാഗമായ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ബൈബിൾ വായിച്ച മോഹനങ്ങൾ, ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം നന്ദി അറിയിക്കുന്നു. ദൈവം നമ്പ്രാൻ എവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.